2020 December 31 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് 50 അഭിമാനത്തോടെ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു എഴുതിയ ലേഖനം. അഭിമാനകരമായ 50 വർഷം SFI പൂർത്തീകരിക്കുകയാണ്. 1970 December 27 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിലാണ് സംഘടന രൂപീകൃതമായത്. 1970 ഒക്ടോബറിൽ ധംധമിൽ അതിന്റെ ആലോചനായോഗം ചേരുകയുണ്ടായി. 14 സംസ്ഥാനങ്ങളിൽ നിന്നായി വിവിധ പേരുകളിൽ പ്രവർത്തിച്ചിരുന്ന പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ അന്നതിൽ ഭാഗഭാക്കായി. അവിടെ വച്ചാണ് തിരുവനന്തപുരത്ത് അഖിലേന്ത്യാ സമ്മേളനത്തിന് തീരുമാനമെടുക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്നവരിൽ ബഹുഭൂരിഭാഗവും വിദ്യാർത്ഥി നേതാക്കളായിരുന്നുവെന്ന് ചരിത്രത്തിൽ അറിയാനാകും. ആ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച 75% പേരും 30 വയസ്സിൽ താഴെയുള്ളവരായിരുന്നു. 1936 August 12 രാജ്യത്ത് രൂപീകൃതമായ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISFന്റെയും ഭഗത് സിംഗിനെ പോലുള്ള ഉജ്ജ്വല പോരാളികളുടെയും ആവേശോജ്വലമായ സ്മരണയാണ് SFIയുടെ പൈതൃകം. 1968 ഫ്രാൻസിൽ നടന്ന തൊഴിലാളികൾ അടക്കം ഉൾച്ചേർന്ന വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ടാണ് പിന്നീട് 70-കളുടെ തുടക്കത്തിൽ അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം അരങ്ങേറിയത്. വിയറ്റ്നാം യുദ്ധത്തിനെതിരായിട്ടായിരുന്നു അത്. ആ പ്രക്ഷോഭത്തിൽ ക്ലെൻ സർവകലാശാലയിലെ 4 വിദ്യാർത്ഥികളാണ് വെടിയേറ്റു മരിച്ചത്. അമേരിക്കയിലെ 500-ലധികം വരുന്ന സർവകലാശാലകൾ ഉപരോധിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടു. ഇത്തരം പ്രക്ഷോഭങ്ങളിൽ നിന്നെല്ലാം കൈവന്ന ആവേശം SFI രൂപീകരണത്തിന് വലിയ പ്രചോദനമായിട്ടുണ്ട്. 50 വർഷം മുൻപ് സംഘടന രൂപീകരിക്കുന്ന ആദ്യഘട്ടത്തിൽ 1.5 ലക്ഷത്തിൽ താഴെയായിരുന്നു അംഗങ്ങൾ. ഇന്ന് SFI 41 ലക്ഷം അംഗങ്ങളുള്ള സംഘടനയായി വളർന്നിരിക്കുന്നു. രൂപീകരണകാലം തൊട്ട് ഇന്നോളം വരെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലായി പ്രസ്ഥാനത്തിനായി 277 വിദ്യാർത്ഥികളാണ് വിവിധ പോരാട്ടങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ചത്. 1983 ആസാമിലെ ഉൾഫ തീവ്രവാദികൾക്കെതിരായ പോരാട്ടവേളയിൽ SFIയുടെ അവിടുത്തെ ഒരു താലൂക്ക് കമ്മിറ്റി ഭാരവാഹിയായിരുന്ന നിരഞ്ജൻ തലൂക്ക്ദാറിനെ കാണാതാവുകയുണ്ടായി. ഒരു മാസത്തിലേറെ പിന്നിട്ടപ്പോഴാണ് ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് 32 കഷണങ്ങളായി വെട്ടിനുറുക്കപ്പെട്ട നിലയിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തിയത്. "ഞങ്ങളുടെ ശരീരത്തെ വെട്ടിനുറുക്കിക്കോളൂ, രാജ്യത്തെ വെട്ടിമുറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല" എന്ന് SFI അന്ന് ആവേശത്തോടെ മുദ്രാവാക്യം മുഴക്കി. വിഘടനവാദികൾക്കും വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ ശക്തികൾക്കും മാഫിയകൾക്കും പോലീസിനുമെതിരെയെല്ലാം SFIയുടെ ഉശിരന്മാർക്ക് ജീവൻ ബലി നൽകേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം സംഘടന ഉയർത്തിപ്പിടിച്ച ഉയർന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. തുടക്കകാലത്ത് ഏതാനും ക്യാമ്പസുകളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന പ്രസ്ഥാനം ഇന്ന് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലെയും കേന്ദ്ര സർവകലാശാലകളിലടക്കം സജീവ സാന്നിധ്യമായുണ്ട്. മുഖ്യധാര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ വേരോട്ടമില്ലാത്ത ഗുജറാത്തിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലുമടക്കം SFIക്ക് ചെന്നെത്താനും സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പുകളിലടക്കം വിജയിക്കാനും നിരന്തരം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുമായി. വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല കോൺഗ്രസും BJPയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവുമധികം പരിചയമുള്ള പ്രസ്ഥാനം ഹിമാചലിലെ ഷിംലയിൽ SFI ആണ്. ഷിംലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രീതിയിൽ പഞ്ചായത്തീരാജ് നിയമപ്രകാരം മാറ്റം വരുത്തിയ സമീപകാലത്തിന് തൊട്ടുമുൻപുവരെ അവിടുത്തെ കോർപ്പറേഷനിൽ മേയറും ഡെപ്യൂട്ടി മേയറും CPM പ്രതിനിധികളായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിൽ ചേർന്ന് അതിലെ അംഗങ്ങൾ ചേർന്ന് മേയറേയും ഡെപ്യൂട്ടി മേയറേയും തിരഞ്ഞെടുക്കുന്നതായിരുന്നില്ല രീതി. കോർപ്പറേഷൻ പരിധിയിലെ മുഴുവൻ വോട്ടർമാരുമാണ് വോട്ട് ചെയ്ത് നേരിട്ട് മേയറേയും ഡെപ്യൂട്ടി മേയറേയും തിരഞ്ഞെടുത്തിരുന്നത്. കൌൺസിലിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും CPMന് മേയറെ കിട്ടി. രാജ്യത്ത് പലയിടങ്ങളിലും വിദ്യാർത്ഥി സംഘടന എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ SFIയെ അംഗീകരിക്കുന്നു എന്നതിന് ചെറിയ ഉദാഹരണം ശേഖരണമാണ് ഷിംലയിലേത്. കോവിഡ് കാലത്ത് പശ്ചിമബംഗാളിലടക്കം ഭക്ഷ്യസാധനങ്ങൾ ശേഖരിച്ച് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ SFI മുന്നിട്ടിറങ്ങി. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സഹായം എത്തിക്കുന്നതിലും SFI മുൻനിരയിലുണ്ടായിരുന്നു. സുപ്രധാന കാര്യം ഹരിയാനയിലെ റോത്തക്കിൽ SFI നടത്തുന്ന ഇടപെടലാണ്. അവിടെ സാമ്പത്തിക പരാധീനതകൾ അടക്കമുള്ള കാരണങ്ങളാൽ ഔപചാരിക വിദ്യാഭ്യാസം നേടാനാവാതെ പോകുന്ന കുട്ടികൾക്കായി SFI നേരിട്ട് സ്കൂളുകൾ നടത്തിവരികയാണ്. പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്രത്തിലെ BJP സർക്കാർ കൊണ്ടുവന്നത് ഈ കോവിഡ് കാലത്താണ്. അതിലെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തെരുവുകളിലും SFI സമരങ്ങൾ തീർത്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രതിലോമ കാഴ്ചപ്പാടും അതുയർത്തുന്ന അപകടവും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും സമൂഹത്തിനിടയിൽ സജീവ ചർച്ചയാക്കാനും ഈ ഇടപെടലിലൂടെ സാധിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുടെ എൻറോൾമെന്റ് നിരക്ക് രാജ്യത്ത് വെറും 25.6%. ഇവരിൽ തന്നെ വലിയ വിഭാഗം അത് പാതിവഴിക്ക് ഉപേക്ഷിച്ച് പോകുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസവും തൊഴിലും എന്ന SFI തുടക്കം തൊട്ട് ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് പ്രസക്തിയേറി വരുന്ന കാലഘട്ടമാണ്. അതിനാൽ ഈ 50-ാം വാർഷികവേള രാജ്യത്തെ ആകെ ഇളക്കിമറിച്ച് മുന്നേറുന്ന കർഷകരുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും SFI സമരമുഖത്തുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് SFI ഇനിയും സമരരംഗത്ത് സജീവമായി ഉണ്ടാകും.